പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ സ്നേഹവന്ദനം. ക്രൂശിൻ്റെ മഹത്വം ദർശിച്ച ഒരു ചുമട്, അതാണ് തുടർന്ന് അല്പസമയം നാം ധ്യാനിക്കുന്നത്. ലൂക്കസ് സുവിശേഷം 23:26 വാക്യം. അവനെ കൊണ്ടുപോകുമ്പോൾ വയൽ നിന്ന് വരുന്ന ഷിമോൻ എന്ന ഒരു കുറേനക്കാരനെ അവർ പിടിച്ചു, ക്രൂശ് ചുമപ്പിച്ചു, യേശുവിൻ്റെ പിന്നാലെ നടക്കുമാറാക്കി. സംഭവകുലമായ ഒരു വെള്ളിയാഴ്ച ദിവസം കർത്താവ് ക്രൂശും വഹിച്ചുകൊണ്ട് സാവധാനം നടന്നു നീങ്ങുകയാണ്. കർത്താവിൻ്റെ ശരീരം ബലഹീനമാണ്, ആഹാരം കഴിച്ചിട്ടില്ല, ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. പടയാളികളുടെ നടുവിൽ ഒരു കുഞ്ഞാടിനെ പോലെയാണ് കർത്താവിൻ്റെ യാത്ര. ക്രൂശുമായുള്ള യേശുവിൻ്റെ യാത്ര ഗോൽഗോഥായിലേക്കാണ് ആ യാത്ര. ബഹുപുരുഷാരം കാഴ്ചക്കാരായുണ്ട്, ചേവകർ, പടയാളികൾ, ഇവരുടെ നല്ല അകമ്പടിയുണ്ട്. തലേ ദിവസം മുതലുള്ള ശാരീരിക പ്രഹരമേറ്റ നന്നായി ക്ഷീണിതനാണ് യേശു. താൻ ചുമക്കുന്ന കുരിശാകട്ടെ പച്ച പൈൻമര കുരിശാണ്. അതും പേറി പലയിടത്തും വീണും എഴുന്നേറ്റും വീണും എഴുന്നേറ്റുമാണ് ആ യാത്ര. അപ്പോഴതാ ഒരുവൻ അവിടേക്ക് നടന്നടുത്തു വരുന്നു. വടക്കൻ ആഫ്രിക്കൻ രാജ്യമായ ലിബിയ പ്രദേശത്തുള്ള കുറേനയാണ് അയാളുടെ സ്വദേശം. താനൊരു യഹൂദ വംശജനായതുകൊണ്ട് പെസഹ ആചരിക്കുവാൻ അനേക മൈൽ സഞ്ചരിച്ച് ജെറുസലേമിൽ വന്നതാണ്. പെസഹ കഴിഞ്ഞ് താൻ സ്വദേശത്തേക്കുള്ള മടക്കയാത്രയുടെ ഒരുക്കത്തിലാണ് താൻ ആ കാഴ്ച കണ്ടത്. ഒരുവനിതാ ഒരു വലിയ മരക്കുരിശുമേന്തി മന്നം മന്നം നടന്നു വരികയാണ്. പടയാളികൾ അടിക്കടി ചാട്ടവാറുകൊണ്ട് തല്ലുന്നതിനാൽ ശരീരം മുഴുവനും ഉഴവുകാരൻ വയൽ ഉഴുതുമറിക്കുന്നത് പോലെ മുറിച്ച് മുറിപ്പാടുകളുണ്ട്. അതിൽ നിന്ന് രക്തം നന്നായി ഒഴുകുന്നുണ്ട്. അവൻ്റെ തലയിൽ മുള്ളുകൊണ്ട് ഒരു കിരീടമുണ്ടാക്കി അത് തലയിൽ അടിച്ചിറക്കിയിട്ടുണ്ട്. മാത്രമോ, മുഖത്തെ രോമമെല്ലാം പിഴുതെടുത്ത മുറിവുകളിൽ നിന്നും രക്തം പ്രഹരിക്കുന്നു. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ ആ മനുഷ്യൻ്റെ രൂപം അത്ര വിരൂപമായി തോന്നി. അതിദാരുണമായ ഈ കാഴ്ച പെസകയെ തുടർന്ന് ആ കുറേനക്കാരൻ കണ്ടത് അത് തനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. കടുത്ത ഹൃദയം മിടിപ്പോടെയാണ് അവൻ ആരാഞ്ഞു, ഇതാരാണ്, എന്താണ് ആ മനുഷ്യൻ ചെയ്ത കുറ്റം? ആരോ മറുപടി പറഞ്ഞു, ഇവനാണ് നസറേനായ യേശു, അവൻ ദൈവപുത്രൻ അവകാശപ്പെട്ടു എന്നതാണ് അവൻ്റെ പേരുള്ള കുറ്റം. അതുകൊണ്ട് പീലാത്തോസ് അവനെ കൊല്ലുവാൻ വിധിച്ചു. അതാ ആ കാണുന്ന ഗോൽഗോഥായിൽ രണ്ട് കളന്മാരുടെ നടുവിലാണ് അവനെ ക്രൂശിക്കുന്നത്. ഈ വാർത്ത ആ കുറേനക്കാരന് സഹിക്കാവുന്നതിലും അധികമായിരുന്നു. അവൻ ആ ക്രൂശിനോട് അല്പം കൂടി അടുത്തു. പ്രൈസ് ദി ലോർഡ്. ഷിമോൻ ആകെ ഭയമായി, എങ്കിലും അധികാരികൾ അവനെക്കൊണ്ട് ആ ക്രൂശ് ചുമപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസ് സുവിശേഷം 23:26 വാക്യത്തിൽ അങ്ങനെയാണ് കാണുന്നത്. അവനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന ഷിമോൻ എന്ന ഒരു കുറേനക്കാരനെ അവർ പിടിച്ചു, ക്രൂശ് ചുമപ്പിച്ചു, യേശുവിൻ്റെ പിന്നാലെ നടക്കുമാറാക്കി. യേശുവും ഷിമോനുമായി ക്രൂശും ചുമന്ന് യാത്രപ്പടവുകൾ ചവിട്ടുകയാണ്. ഗോൽഗോഥയാണ് ലക്ഷ്യം. തലയോട്ടി ആകൃതിയിലുള്ള ആ കുന്നിൽ അവർ ഇരുവരും എത്തി. യേശുവിൻ്റെ ശരീരത്തിൽ നിന്നും ഒഴുകിയതും തെറിച്ചതുമായ ചോരത്തുള്ളികൾ ഷിമോൻ്റെ ശരീരത്തിലെ വസ്ത്രത്തിലും രക്തമുദ്ര പതിപ്പിച്ചു. ഷിമോൻ യേശുവിൻ്റെ ക്രൂശുമായുള്ള യാത്ര കണ്ടു, ക്രൂശ് ചുമക്കുവാൻ അല്പം സഹായിക്കുകയും ചെയ്തു. യേശുവിനെ ക്രൂശിക്കുന്നത് അവൻ കണ്ടു. ആ ക്രൂശിൽ കിടന്ന് യേശു പറഞ്ഞ മൊഴികൾ അവന് ഒട്ടും വിശ്വസിക്കുവാൻ കഴിയുന്നതിലും അതീതമായിരുന്നു. യേശുവിൻ്റെ വിലാപ്പുറം ഒരു പടയാളി കുത്തുന്നതും തുടർന്ന് രക്തവും വെള്ളവും വിലാപ്പുറത്തു നിന്നും ഒഴുകുന്നതും അവൻ നേരിൽ കണ്ടു. ഷിമോൻ്റെ ഹൃദയമിടിപ്പ് ഒട്ടനവധി രംഗങ്ങൾക്ക് അവൻ സാക്ഷി നിന്നു. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നതിന് എന്ത് എന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ലൂക്കോസ് 23:34. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ലൂക്കോസ് 23:43. യേശു തൻ്റെ സമീപെ കിടക്കുന്ന ഒരു കുറ്റവാളിയോട്, ക്രൂശിൽ കിടക്കുന്ന കുറ്റവാളിയോട് പറഞ്ഞ ശബ്ദമാണല്ലോ അത്. പ്രൈസ് ദി ലോർഡ്. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് യേശു പ്രാണനെ വിട്ടു. ലൂക്കോസ് 23:46. ശിമോന് ഇവയൊന്നും മനസ്സിലായില്ല. പിന്നെ അവൻ കണ്ട കാഴ്ചകൾ അത്ഭുതാവഹമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമന്ദിരത്തിലെ തിരശീല മേൽത്തൊട്ടടിയോളം കീറുന്നതവൻ കണ്ടു. ക്രൂശുമരണം കണ്ട ശതാധിപൻ പറഞ്ഞ വാക്കവൻ കേട്ടു. എന്താണ് ആ വാക്കുകൾ? ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു. ശിമോന് അങ്ങനെ തന്നെയാണ് തോന്നിയതും. യേശുവിൻ്റെ മരണസമയം 3 മണിക്കൂർ സമയം സൂര്യൻ ഇരുണ്ടുപോയതും ഭൂമി കുലുങ്ങിയതും പാറകൾ പിളർന്നതും മരിച്ചവരുടെ കല്ലറകൾ തുറന്നതുമൊക്കെ ശിമോൻ കണ്ട കാഴ്ചയാണ്. പ്രൈസ് ദി ലോർഡ്. ആ ക്രൂശ് ചുമന്നത് അപമാനമല്ല, മറിച്ചൊരഭിമാനമായി തോന്നി ശിമോന്. ശിമോൻ ഒരു ഉറച്ച തീരുമാനത്തിലെത്തിയാണ് സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയത്. ശിമോൻ കുറേനയിലെത്തി. ഭവനത്തിൽ ഭാര്യയും 2 ആൺമക്കളും കാത്തിരിപ്പുണ്ടായിരുന്നു. സ്വന്തം ഭർത്താവുമായിട്ട് ഭർത്താവിന് ഉണ്ടായ മാറ്റം ഭാര്യയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി. മക്കൾക്കും അത് മനസ്സിലാക്കുവാൻ സമയം അധികം വേണ്ടി വന്നില്ല. മാത്രമല്ല, അവരുടെ പിതാവിൻ്റെ ശരീരത്തിലെയും വസ്ത്രത്തിലെയും രക്ത അടയാളങ്ങൾ അവരെ അത്ഭുതപ്പെടുത്തി. മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും താൻ നിർബന്ധിതനായി ക്രൂശ് ചുമക്കേണ്ടി വന്നതുമായ സാഹചര്യവും ക്രൂശുമായുള്ള യാത്രയിൽ താൻ കണ്ടതും കേട്ടതും ക്രൂശിൽ തറയ്ക്കപ്പെട്ട യേശുവിൻ്റെ കുറ്റസംഗതിയും ക്രൂശിൽ കിടന്ന യേശുവിൻ്റെ മൊഴികളും ക്രൂശുമരണത്തിലൂടെ യേശു ആത്മാവിൻ്റെ പിതാവാം ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചതും ക്രൂശുമരണ സമയം പ്രപഞ്ചവും പ്രകൃതിയും പ്രതികരിച്ചതുമെല്ലാം ശിമോൻ തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വിവരിച്ചപ്പോൾ അവർ അത്ഭുത പരവശരായി. മാത്രമല്ല, ശിമോൻ്റെ ജീവിതാനുഭവങ്ങളുടെ പരിണിത ഫലമായി താനെടുത്ത തീരുമാനവും കൂടി ശിമോൻ വിവരിച്ചപ്പോൾ ശിമോൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും മനസ്സിലായി. ക്രൂശ് ആദ്യ കഠിനവും വേദനയുടെ തീച്ചുളയും അപമാനവുമാണെങ്കിലും ക്രൂശിൽ യേശുവിൻ്റെ ക്രൂശിൽ സ്നേഹവും കൃപയും പാപക്ഷമയും ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം. ശിമോൻ്റെ തീരുമാനം തൻ്റെ ഭാര്യയോടും മക്കളോടും അറിയിച്ചപ്പോൾ ഒട്ടും സമയം വേണ്ടി വന്നില്ല അവരുടെ തീരുമാനം പുറത്തു വരുവാൻ. ശിമോൻ്റെ ഭാര്യ തീരുമാനിച്ചു, എൻ്റെ ഭർത്താവ് കണ്ട യേശുവിനെ എനിക്കും അനുഗമിക്കണം. ഒട്ടും വൈകിയില്ല, മക്കളും പറഞ്ഞു, ഡാഡി ഞങ്ങൾക്കും ആ യേശുവിനെ അനുഗമിക്കണം. ആ ക്രൂശിൻ്റെ നിന്ദ ഞങ്ങൾക്കും വേണം. അത് അപമാനമല്ല, മറിച്ചൊരഭിമാനമാണ്. യേശുവിൻ്റെ ക്രൂശ് ചുമന്ന ശിമോൻ്റെ യേശുവിൻ്റെ ശരീരത്തിൽ നിന്നും ഒഴുകിയ രക്തത്തിൻ്റെ തുള്ളികൾ തെറിച്ചു വീണ ശിമോൻ്റെ ഭവനത്തിലെ സന്തോഷം പറഞ്ഞറിയിക്കുവാൻ വയ്യാത്തതായിരുന്നു. യേശുവിൻ്റെ രക്തം ആ ഭവനത്തിൻ്റെ അടയാളമായി, അലങ്കാരമായി, അഭിമാനമായി. ആ ഭവനം ക്രൂശിൻ്റെ സാക്ഷികളായി. ക്രൂശിൻ്റെ സാക്ഷികളെ ക്രൂശ് ഉയർത്തുക തന്നെ ചെയ്തു, അന്നും ഇന്നും എന്നും. അപ്പോസ്തലനായ പൗലോസ് അത് വിട്ടുകളയാതെ എടുത്തു പറയുന്നു, അലക്സാണ്ടറിൻ്റെയും രൂഫോസിൻ്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശിമോൻ. മർക്കോസ് 15:21. കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനെയും എനിക്കും അമ്മയായ അവൻ്റെ അമ്മയ്ക്കും വന്ദനം ചെയ്യുകയും. പ്രൈസലോ റോമർ 16:13. അതേ, കർത്താവിൻ്റെ ക്രൂശ് അഭിമാനമാണ്, ഭാഗ്യമാണ്. അതിൽ സ്നേഹമുണ്ട്, അതിൽ കൃപയുണ്ട്, അതിൽ പാപക്ഷമയുണ്ട്. പൗലോസ് പറയുന്നു, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയുമാകുന്നു. 1 കൊരിന്ത്യർ 1:18. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. 1 കൊരിന്ത്യർ 1:23. ക്രൂശിൽ ഹല്ലേലൂയ സാക്ഷ്യം ഒരഭിമാനമാണ്. പ്രിയ ദൈവമക്കളെ, ക്രൂശ് ചുമക്കുന്നത് അഭിമാനമാണ്, അപമാനമല്ല. ആ ക്രൂശ് ചുമക്കുവാൻ ഭാഗ്യം ലഭിച്ചവർക്കായി ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അത് നമുക്ക് തുടർന്നും ചെയ്യാം. ദൈവം സഹായിക്കട്ടെ. കണ്ണുള്ള കർത്താവേ, സ്വർഗപിതാവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ സഹിച്ചത് ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണല്ലോ. അതേറ്റുകൊണ്ട് ഹല്ലേലൂയ ക്രൂശിൻ്റെ സാക്ഷികളാകുവാൻ കൃപ നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.